2024 April 5 വെള്ളിയാഴ്ച കേരളകൗമുദി ഇ പേപ്പറിന്റെ എഡിറ്റോറിയൽ പേജിൽ നിന്ന് വായിക്കുന്നത് സോണിയ. സപ്തതിയിൽ എം എ ബേബി, നിരാശയില്ല, പൂർണ്ണ തൃപ്തിയും. വി എസ് രാജേഷ് എഴുതുന്നു, സി പി എം പോളിറ്റ് ബ്യൂറോ അംഗം എം എ ബേബിക്ക് ഇന്ന് 70 വയസ്സ്. സപ്തതി വേളയിൽ ജീവിത വഴികളെക്കുറിച്ച് ബേബി കേരളകൗമുദിയുമായി സംസാരിക്കുന്നു. സംഭാഷണത്തിന്റെ പ്രസക്ത ഭാഗങ്ങൾ. 70 വയസ്സാകുമ്പോൾ ജീവിതം എങ്ങനെ? നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം നമ്മൾ തീരുമാനിച്ച് നമുക്ക് ലഭിച്ചതല്ല, അച്ഛനമ്മമാരുടെ സ്നേഹത്തിന്റെ ഫലമാണ്. വിദ്യാർത്ഥി ജീവിതകാലം മുതൽ പൊതുപ്രവർത്തകനാണ്. മറ്റൊരുപാട് പേരുമായി ചേർന്നൊരു ജീവിതമായി മാറി. അതിന്റെ ഒരു കണക്കെടുപ്പ് നടത്തേണ്ട സമയമായി എന്ന് ഞാൻ വിചാരിക്കുന്നു. നിരാശ തോന്നേണ്ട കാര്യങ്ങളൊന്നും ഇല്ല. എന്നാൽ പൂർണ്ണമായ സംതൃപ്തി അടയാവുന്ന തരത്തിലുള്ള എന്തെങ്കിലും സംഭാവനകളോ ഇടപെടലുകളോ നടത്താൻ കഴിഞ്ഞുവെന്ന തെറ്റിദ്ധാരണയും ഇല്ല. രാഷ്ട്രീയത്തിലേക്കുള്ള വഴിത്തിരിവ് എങ്ങനെയായിരുന്നു? സ്വാഭാവികമായും ഉരുത്തിരിഞ്ഞ് വന്നതാണ്. സ്ഥിര വരുമാനമുള്ള ജോലി ചെയ്യണമെന്ന ആഗ്രഹത്താൽ ബാങ്ക് ടെസ്റ്റും പി എസ് സി ടെസ്റ്റും എഴുതാൻ പോകണം എന്നൊക്കെ അമ്മ പറയുമായിരുന്നു. 8 മക്കളിൽ ഏറ്റവും ഇളയ ആളാണ് ഞാൻ. അമ്മയുടെ നിർബന്ധത്തിന് എന്റെ 3 ചേട്ടന്മാരും വഴങ്ങി. അവർ ടെസ്റ്റ് എഴുതി സർവീസിലും കയറി. എന്നെ നിർബന്ധിച്ച് ഒരു ടെസ്റ്റ് എഴുതിച്ചു. ഞാൻ ബോധപൂർവം ഒരു വഞ്ചന ചെയ്തു. ആ പേപ്പർ വാങ്ങി അതിൽ ഒപ്പക്കേട്ട് തിരിച്ചുകൊടുത്തു. ഉത്തരമൊന്നും എഴുതിയില്ല. എന്നിട്ട് അമ്മയോട് അത് പറയുകയും ചെയ്തു. അച്ഛന്റെ നിലപാടെന്തായിരുന്നു? അച്ഛൻ അധ്യാപകനായിരുന്നു, പുരോഗമന ചിന്താഗതിക്കാരനായിരുന്നു, പുരോഗമന വീക്ഷണമുള്ളവരുമായിട്ടായിരുന്നു ചങ്ങാത്തം. കമ്മ്യൂണിസ്റ്റ് പാർട്ടി അംഗമായിരുന്നില്ല, പക്ഷേ കടുത്ത അനുഭാവി ആയിരുന്നു. ഏറ്റവും മൂത്ത ജ്യേഷ്ഠൻ സ്റ്റുഡന്റ് ഫെഡറേഷന്റെ പ്രവർത്തകനായിരുന്നു, ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല. എം എ ജോർജ്, പിന്നെ പ്രദേശത്തെ പാർട്ടിയുടെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ആയിരുന്ന വിക്രമൻ എന്റെ രാഷ്ട്രീയ ജീവിതത്തിലെ ആദ്യത്തെ ഒരു പരിശീലനവും പ്രോത്സാഹനം വഴികാട്ടിയും ആയിരുന്നു. ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. ഞാൻ ഇടയ്ക്ക് പോയി കാണും. കൊല്ലം എസ് എൻ കോളേജിൽ പഠിക്കാൻ വരുമ്പോൾ വിദ്യാർത്ഥി രാഷ്ട്രീയം തന്നെയാണ് ലക്ഷ്യം എന്നുറപ്പിച്ചു. വളരെ ശരിയാണ്. വീട്ടിൽ നിന്ന് പറഞ്ഞതനുസരിച്ച് കൊല്ലം എസ് എൻ കോളേജിലേക്കും ഫാത്തിമ കോളേജിലേക്കും അപേക്ഷ നൽകിയെങ്കിലും എസ് എൻ ചേർന്നു. കോളേജിന്റെ സമര പാരമ്പര്യമായിരുന്നു കാരണം. അപ്പോഴേക്കും വിദ്യാർത്ഥി ഫെഡറേഷന്റെ സജീവ പ്രവർത്തകനായിരുന്നു. എസ് എൻ കോളേജിൽ പഠിക്കണമെന്ന് തീരുമാനിച്ചത് ഇടതുപക്ഷ രാഷ്ട്രീയ ബോധത്തിന്റെ കൂടെ ഭാഗമാണ്. രാഷ്ട്രീയ പ്രവർത്തനത്തിനിടയിൽ വായനയ്ക്കും പഠനത്തിനും സമയം കണ്ടെത്തിയിരുന്നു. ഡിഗ്രിക്ക് ചേർന്നതോടെ മുഴുവൻ സമയം രാഷ്ട്രീയ പ്രവർത്തനമായി. പാർട്ടി ഓഫീസിലും സ്റ്റുഡന്റ്സ് ഹോസ്റ്റലിലുമൊക്കെ താമസിക്കുക, വീട്ടിൽ അപൂർവമായി മാത്രം പോവുക എന്നായി. ക്ലാസ്സിൽ കയറുന്നതും പതിവില്ലാതായി. എസ് എൻ കോളേജിൽ പഠിക്കുന്ന കാലത്ത് കൂട്ടുകാർ തമാശയായി പറയും, ബേബി പുസ്തകവുമായി വരുമ്പോൾ അതിന്റെ അർത്ഥം അന്ന് സമരമാണെന്ന്. അതൊക്കെ അതിശയോക്തി ആണെങ്കിലും ലൈബ്രറികളിൽ നിന്ന് പുസ്തകം എടുക്കും ആയിരുന്നു. ആ വായനയാണ് കോളേജ് വിദ്യാഭ്യാസം നൽകിയതിന് തുല്യമോ ഒരുപക്ഷെ അതിൽ കൂടുതലോ എന്തെങ്കിലും കാര്യങ്ങളെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് പകർന്നു തന്നത്. എസ് എൻ കോളേജിൽ പഠിക്കുമ്പോൾ യൂണിയനിൽ മത്സരിച്ചിരുന്നു. പ്രീ ഡിഗ്രിക്ക് മത്സരിച്ചു, തോറ്റു. ഫസ്റ്റ് ഡിഗ്രിക്ക് പഠിക്കുമ്പോഴാണ് ഞങ്ങൾ എസ് എൻ കോളേജ് തിരിച്ചു പിടിക്കുന്നത്. അതൊരു ഉജ്ജ്വല വിജയമായിരുന്നു. അന്ന് ആർട്സ് ക്ലബ് സെക്രട്ടറിയായി ജയിച്ചു. അടുത്ത വർഷം രാജ്മോഹൻ ഉണ്ണിത്താനോട് പരാജയപ്പെട്ടു. മനസ്സിൽ അസ്തമിക്കാത്ത നിൽക്കുന്ന ഓർമ്മ കോളേജ് യൂണിയന്റെ പരിപാടികളാണ്. കോളേജ് യൂണിയൻ ഉദ്ഘാടനം ചെയ്തത് ഇ എം എസും ആർട്സ് ക്ലബ് ഉദ്ഘാടനം ചെയ്ത് അടൂർ ഗോപാലകൃഷ്ണനും ആയിരുന്നു. രാഷ്ട്രീയ യാത്രയിൽ നിർണായകമായി സ്വാധീനിച്ച നേതാവ് എന്ന് പറയാവുന്നവരുണ്ടോ? ഒന്നോ അതിലധികമോ? അങ്ങനെ പറയാൻ ഒരമ്പെടുന്നതിന്റെ പരിമിതികൾ മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ പോലും വിക്രമനെ ഓർത്തു കഴിഞ്ഞാൽ അവിടുത്തെ 2 നേതാക്കന്മാർ കൂടി ഉണ്ടായിരുന്നു. ഒന്ന് എം ജി ധനപാലൻ, മറ്റൊന്ന് രാമാനുജ പണിക്കർ, പിന്നെ എന്റെ പ്രായക്കാരനായ കുണ്ടറയിലെ ഏരിയ കമ്മിറ്റി സെക്രട്ടറി ജോസ് കുട്ടി. പക്ഷെ ഇവരെക്കാളൊക്കെ മറ്റൊരർത്ഥത്തിൽ ഞാൻ ഉൾപ്പെടുന്ന തലമുറ രൂപപ്പെടുത്തുന്നത് വളരെ രക്ഷകർത്ത സഹജമായ നേതൃത്വ പാഠവും കാട്ടിയത് എൻ എസ് എന്നറിയപ്പെടുന്ന എൻ ശ്രീധരനാണ്. എന്റെ തലമുറയുടെ ഒരു യാദർശിക ഭാഗ്യം ഇ എം എസിനെയും എ കെ ജിയെയും സുന്ദരയെയും ബസവ പുന്നയെയും പോലുള്ളവർ പാർട്ടിയുടെ നേതാക്കന്മാരായിരിക്കുമ്പോൾ അവരുടെ ക്ലാസുകളിൽ പങ്കെടുക്കാനും അവരുമൊത്ത് സമയം ചെലവഴിക്കാൻ കഴിഞ്ഞതും ഒക്കെയാണ്. ആരെങ്കിലും ഒരാൾ പിക്ക് ചെയ്തു എന്ന് പറയാനാകുമോ? അങ്ങനെ എന്നെ ആരെങ്കിലും പിക്ക് ചെയ്തുവെന്ന് പറയാനാവില്ല. ഇ എം എസുമായി സംവാദം ഉണ്ടായിട്ടുണ്ടോ? പഠന കോൺഗ്രസിൽ ഞാൻ അവതരിപ്പിച്ച പ്രബന്ധത്തെ ചൊല്ലി മാധ്യമങ്ങൾ ഉണ്ടാക്കിയ വിവാദമേ ഉള്ളൂ. എന്റെ ചില ഊന്നലുകൾ മാധ്യമങ്ങൾ വ്യാഖ്യാനിച്ചതിൽ പറ്റിയതാണ്, അല്ലാതെ വേറൊന്നുമില്ല. താങ്കൾ പാർട്ടി സെക്രട്ടറിയോ മുഖ്യമന്ത്രിയോ ആകുമെന്ന് പ്രതീക്ഷിച്ചവരോട് എന്താണ് പറയാനുള്ളത്? പാർട്ടി സംസ്ഥാന സെക്രട്ടറിയുടെയും മുഖ്യമന്ത്രിയുടെയും ഉത്തരവാദിത്തങ്ങൾ എന്നേക്കാൾ എത്രയോ കഴിവും അർഹതയും ഉള്ളവരാണ് വന്നത്. രാഷ്ട്രീയത്തിൽ ഒരിക്കലും സാഹിത്യവും സംഗീതവും ആസ്വദിക്കാനും ആ മേഖലയിൽ പ്രവർത്തിക്കുന്ന പലരുമായും ഹൃദയബന്ധം സ്ഥാപിക്കാനും എങ്ങനെ കഴിഞ്ഞു? മനുഷ്യന്റെ ജീവിതം സാംസ്കാരിക ജീവിതം കൂടിയാണ്. കലയും സംഗീതവുമായുള്ള താല്പര്യം എം എ ബേബിയുടെ ജാടയാണെന്ന് ചിലർ പരിഹസിക്കുന്നത് അസൂയയിൽ നിന്നാണോ, ചിലപ്പോൾ ആയിരിക്കും, എനിക്കറിയില്ല. ബെറ്റിയെ പരിചയപ്പെടുന്നത്, അടുത്ത് പരിചയപ്പെടുന്നത് ഞാൻ SFI അഖിലേന്ത്യാ പ്രസിഡന്റ് ആയിരിക്കുന്ന വേളയിൽ SFI സംസ്ഥാന സമ്മേളനം പുനരൂർ നടക്കുമ്പോഴാണ് ബെറ്റി സംസ്ഥാന കമ്മിറ്റി അംഗമായി. അങ്ങനെയാണ് കൂടുതൽ അടുപ്പം ഉണ്ടാകുന്നതും വിവാഹത്തിലേക്ക് എത്തുന്നതും. മകന്റെ കാര്യത്തിൽ സമ്മർദ്ദമൊന്നും ചെലുത്താതെ ഇഷ്ടപ്പെട്ട വഴിക്ക് വിട്ടു. അപ്പുവിന്റെ കാര്യത്തിൽ സ്വന്തമായി വഴി കണ്ടെത്താൻ സഹായിച്ചതിൽ എനിക്കും ഒരു പങ്കുണ്ട്. അപ്പു ഇപ്പോൾ തൈക്കുളം ബ്രിഡ്ജിലെ പ്രധാന സംഗീതജ്ഞനാണ്. എല്ലാവരും പ്രധാനപ്പെട്ടവരാണ്. നെറ്റ്സൽ പ്രസ്ഥാനത്തോട് ചാഞ്ചാട്ടം തോന്നിയിട്ടുണ്ടോ? ഇല്ല. ജനാധിപത്യ സമരപാത ഒരിക്കലും ഉപേക്ഷിക്കാൻ പാടില്ലെന്ന് ഉറച്ച നിലപാട് ഉണ്ടായിരുന്നു. കോവിഡ് കാലഘട്ടത്തിൽ ആരോഗ്യ പ്രതിസന്ധി ഉണ്ടായോ? ഉണ്ടായി. മരണത്തെ മുഖാമുഖം കണ്ടു. രക്ഷപ്പെട്ടതിന് നമ്മുടെ ആരോഗ്യ പ്രവർത്തകർക്കാണ് ബിഗ് സല്യൂട്ട് നൽകുന്നത്. രാഷ്ട്രീയ ധാരയിൽ വന്നില്ലായിരുന്നെങ്കിൽ ഞാൻ തിരഞ്ഞെടുക്കുമായിരുന്ന പ്രൊഫഷൻ അധ്യാപന വൃത്തിയായനെ. താങ്കൾ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ കൊല്ലത്ത് NK പ്രേമചന്ദ്രനെതിരെ പിണറായി വിജയൻ പറഞ്ഞ പരാമർശം ശരിയായിരുന്നു. ഒപ്പം നിന്നവർ പെട്ടെന്ന് മാറിയപ്പോൾ ഉണ്ടായ ഒരു പരാമർശമായി അതിനെ കണ്ടാൽ മതി. ആ തെരഞ്ഞെടുപ്പിൽ തോറ്റപ്പോൾ MLA സ്ഥാനം രാജിവെക്കാൻ ഒരുങ്ങിയില്ലേ? അതൊക്കെ അടഞ്ഞ അധ്യായമാണ്, ഇപ്പോൾ ചർച്ച ചെയ്യേണ്ട കാര്യമില്ല. പൂക്കോട്ടൂരിൽ സിദ്ധാർത്ഥ് എന്ന വിദ്യാർത്ഥിയുടെ മരണത്തിൽ SFI പങ്കുണ്ടെന്ന വിമർശനത്തെ എങ്ങനെ കാണുന്നു? ആരും ചെയ്താലും ന്യായീകരിക്കാൻ കഴിയില്ല. ഇത്തരം സംഭവങ്ങൾക്കെതിരെ പൊരുതേണ്ട സംഘടനയാണ് SFI. നിർഭാഗ്യവശാൽ SFI ചില പ്രവർത്തകരും അതിൽ ഇടപെട്ടു എന്നറിഞ്ഞപ്പോൾ തന്നെ സംഘടന അവർക്കെതിരെ നടപടിയെടുത്തു. ക്യാമ്പസുകൾ ഒരിക്കലും ഇങ്ങനെ ആവരുത്. ലോക്സഭ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ തവണ 19-1 ആയിരുന്നു. ഇക്കുറി എന്താവും? 2004 തിരഞ്ഞെടുപ്പ് ഫലത്തിന് സമാനമായിരിക്കും ഇടതുപക്ഷം തൂത്തുവാരും.